അണുകുടുംബത്തിലെ കോട്ടകൾ, അതിലെ വിള്ളലുകൾ. ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. മനീഷ് പ്രജാപതിൻ്റെ അച്ഛൻ മകനെ കണ്ടതിന് ശേഷം തിരിച്ച് തീവണ്ടിയിൽ കയറിയതാണ് നാട്ടിലേക്ക്. 5 മാസങ്ങൾക്ക് ശേഷമായിരുന്നു ഉത്തർപ്രദേശിലെ അസംഗഡിൽ നിന്ന് ആ അച്ഛൻ മകനെ കാണുവാൻ കോട്ടയിൽ എത്തുന്നത്. മകൻ രാജസ്ഥാനിലെ കോട്ടയിലെ അതിശിക്ഷാ കോച്ചിംഗ് സെൻ്ററുകളിലൊന്നിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു. അതിശിക്ഷാ കോച്ചിംഗ് സെൻ്ററുകൾ കേരളത്തിലുമുണ്ട്, നമുക്ക് അതൊന്നും അപരിചിതമല്ലാതാനും. അസംഗഡിൽ നിന്നും മകൻ കോട്ടയിലെത്തിയതിന് ശേഷം ആദ്യമായി അച്ഛൻ കാണാനെത്തിയതായിരുന്നു. മകനെ കണ്ടുകഴിഞ്ഞ് അച്ഛൻ തിരികെ നാട്ടിലേക്കുള്ള തീവണ്ടി കയറി. തീവണ്ടി യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ മകനെ ഒന്ന് ഫോണിൽ വിളിച്ചു നോക്കി. പ്രതികരണമില്ലായിരുന്നു. ഒരുപക്ഷേ നേരിൽ കണ്ടപ്പോൾ കോട്ടയിലെ പഠന കേന്ദ്രത്തിലെ അതിശിക്ഷ തനിക്ക് സഹിക്കാനാവുന്നതിനും അപ്പുറമാണെന്ന് ആ മകൻ അച്ഛനോട് പറഞ്ഞു കാണണം, കരഞ്ഞു പറഞ്ഞു കാണണം. അച്ഛൻ ഒരുപക്ഷേ അവനെ ഉപദേശിച്ച് കാണണം, തിരിച്ചുപദേശിച്ച് കാണണം. IIT നിനക്ക് അഡ്മിഷൻ കിട്ടണ്ടേ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഡൽഹിയിൽ നിനക്ക് അഡ്മിഷൻ കിട്ടണ്ടേ? കോട്ടയിൽ നിന്നും അച്ഛൻ തീവണ്ടി കയറി അസംഗഡിലേക്ക്. തീവണ്ടിയിൽ നിന്നും മകനെ ഫോൺ ചെയ്തിട്ട് പ്രതികരണമില്ലാത്തതിനാൽ ഹോസ്റ്റൽ വാർഡിനെ വിളിച്ച് മകനെ ഒന്ന് നോക്കുവാൻ പറഞ്ഞു. ചെന്നു നോക്കിയപ്പോൾ മകൻ മുറിയിൽ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ. August 11 നടന്ന സംഭവമാണ്. മനീഷ് പ്രജാപത് എന്ന 16-കാരൻ തൂങ്ങി മരിച്ചു. സമർത്ഥനായിരുന്ന വിദ്യാർത്ഥി, സ്വന്തം ഗ്രാമത്തിലെ സ്കൂളിൽ സമർത്ഥനായിരുന്ന ഒരു വിദ്യാർത്ഥി. 2023, അതായത് ഇക്കൊല്ലം, 19 കുട്ടികളാണ് അതിശിക്ഷാ വിദ്യാഭ്യാസത്തിൻ്റെ സമ്മർദ്ദം സഹിക്കാനാവാതെ കോട്ടയിൽ മാത്രം ജീവിതം അവസാനിപ്പിച്ചത്. ജീവിതം അവസാനിപ്പിച്ചവർ 19 മാത്രം. അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന 1000 ആളുകൾ കോട്ടയിലും കേരളത്തിലെ കോട്ടകളിലും ഉണ്ട്, നമ്മുടെ കൗമാരപ്രായക്കാർ. കഴിഞ്ഞ 4 ദിവസങ്ങളായി മനീഷ് പ്രജാപത് എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തുകയാണ്. ഞാൻ താമസിക്കുന്ന റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ ഓരോ കുട്ടിയെയും കാണുമ്പോഴും മനീഷ് പ്രജാപത്തിനെ എനിക്ക് ഓർമ്മ വരികയാണ്. അവൻ അച്ഛൻ്റെ മുന്നിൽ കൈകൂപ്പി കരയുന്നത് ഓർമ്മ വരികയാണ്. ഒരുപക്ഷേ ആരുടെയും മുന്നിൽ കൈകൂപ്പാതെ കുളിമുറിയിൽ കയറി പൊട്ടിക്കരഞ്ഞ ദിവസങ്ങൾ ഓർമ്മ വരികയാണ്. ക്ലാസ് മുറിയിൽ അവൻ നേരിടേണ്ടി വന്ന അപമാനങ്ങൾ ഓർമ്മ വരികയാണ്. ഞാൻ നടക്കാൻ പോകുന്ന പാർക്കിൽ കൗമാരപ്രായത്തിലുള്ള ഏതെങ്കിലും കുട്ടി തല കുമ്പിട്ടിരിക്കുന്നത് കണ്ടാൽ മനീഷ് പ്രജാപത് ജീവിതം അവസാനിപ്പിച്ചത് ഓർമ്മ വരികയാണ്. ആ കുഞ്ഞുങ്ങളോടെല്ലാം വല്ലാത്ത ഒരു സ്നേഹം തോന്നുകയാണ്. എന്തിനാണ് താങ്ങാനാവാത്ത ഈ സമ്മർദ്ദത്തിലേക്ക് 10ാം ക്ലാസ് മുതൽ +2 കഴിയുന്നതുവരെ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തള്ളിവിടുന്നത്? ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള സാധ്യതയില്ല എന്ന് 15-ാം വയസ്സിൽ തന്നെ ഒരു കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇത്രമാത്രം ജീവിതാഹ്ലാദങ്ങളുള്ള ഈ ലോകത്തിൽ ഒരു കുട്ടിക്ക് എല്ലാം മതിയായി, കൗമാരത്തിൽ തന്നെ എല്ലാം മതിയായി എന്ന് തോന്നുന്നുവെങ്കിൽ അതിൽ തെറ്റുകാരൻ സമൂഹമാണ്, ആ കുഞ്ഞല്ല. രക്ഷിതാക്കൾ, സമൂഹം, അവർ പകർന്നു നൽകിയതുവഴി കുഞ്ഞുങ്ങളും കൊണ്ടു നടക്കുന്ന ഉത്കർഷയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളിലാണ് പ്രശ്നം കിടക്കുന്നത്. ഞാനൊരു വിദ്യാഭ്യാസ വിദഗ്ധനൊന്നുമല്ല, വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പറയുവാൻ നിയുക്തനുമല്ല. ആധികാരികമായി 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വേണ്ടിയുള്ള പ്രവേശന പരീക്ഷകൾക്കായുള്ള കോച്ചിംഗ് സെൻ്ററുകളിൽ പോകണമോ വേണ്ടയോ എന്ന് അപഗ്രഥിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും യോഗ്യതയും എനിക്കില്ല. പക്ഷേ ഞാനും ഒരച്ഛനാണ്, 2 കുട്ടികളുടെ അച്ഛൻ. കുട്ടികൾ സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ ഇപ്പോൾ കൂട്ടുകുടുംബങ്ങളോ സമൂഹമോ ഇല്ല എന്നത് നാം തിരിച്ചറിയണം. പ്രാഥമികമായും അവസാനമായും ആ സമ്മർദ്ദം കുട്ടികളുടെയും അവർ ഉൾപ്പെടുന്ന അണുകുടുംബത്തിൻ്റേതുമായി മാത്രം മാറുകയാണ്. അവിടെയാണ് ഇന്ത്യയിലാകമാനമുള്ള 17,385 വെറും 17,385 IIT സീറ്റുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് കുട്ടികളെ നമ്മൾ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നത്. രാജസ്ഥാനിലെ കോട്ട എന്ന നഗരത്തിൽ മാത്രം 150-ലേറെ കോച്ചിംഗ് സെൻ്ററുകളുണ്ട്. ഒരൊറ്റ സമയം അവിടെ  1.5 ലക്ഷം കുട്ടികളാണ് അതികഠിനമായ ഷെഡ്യൂളുകളിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കോട്ടയിലെ കോച്ചിംഗ് സെൻ്ററുകളിൽ പോയിട്ടുള്ളയാളാണ്, നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏത് നഗരത്തിലും ഗ്രാമത്തിലും തുറന്ന ജീവിത വീക്ഷണങ്ങളോടെ ആഹ്ലാദത്തോടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ മാനസിക നില പാടെ തകിടം മറിക്കാൻ കഴിവുള്ള സമ്മർദ്ദത്തിൻ്റെ ചെറിയ ചെറിയ അടഞ്ഞ അറകളിലേക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തള്ളുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, കോട്ടയിലെ റാങ്കിങ്ങിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ 1 ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നും വെറും 2,000 കുട്ടികളാണ് JEE അഡ്വാൻസ്ഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി കുട്ടികളോ? ബാക്കിയുള്ളവരുടെ മാനസിക നില നാം പഠനവിധേയമാക്കേണ്ടതാണ്. അതിസമ്മർദ്ദ മേഖലയിലാണ് ബാക്കിയുള്ളവർ തോറ്റുപോകുന്നത് എന്ന് നാം ഓർക്കണം. 1 ലക്ഷത്തോളം വരുന്ന കുട്ടികളിൽ 2,000 കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അതിസമ്മർദ്ദ മേഖലയിൽ നിന്നാണ് പുറത്തു വരുന്നത് പരാജിതരായി. ഇക്കൊല്ലം കോട്ടയിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ ആകെ എണ്ണം ഈ ഓഗസ്റ്റ് മാസം വരെ 19 ആണെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം പോലും നഷ്ടപ്പെട്ട് അനന്തമായ ഇരുട്ടിലേക്ക് തള്ളപ്പെടുന്ന കുട്ടികൾ എത്രയുണ്ടെന്ന് ആരെങ്കിലും കണക്കുകൾ എടുക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. കോട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രമല്ല, ഒരു വ്യവസായ കേന്ദ്രമാണ്. ഇപ്പോൾ പ്രവേശന പരീക്ഷാ വ്യവസായ കേന്ദ്രം. രാഷ്ട്രീയക്കാർക്കും അവിടെ പങ്കാളിത്തമുണ്ട്, ബിസിനസ്സുകാർക്ക് അവിടെ പങ്കാളിത്തമുണ്ട്. അണുകുടുംബങ്ങളിലെ രക്ഷിതാക്കൾ ഈ വ്യവസായത്തെ വളരാൻ അനുവദിക്കുകയാണ്. July 17 ആത്മഹത്യ ചെയ്ത 17-കാരൻ പുഷ്പേന്ദ്ര സിംഗിൻ്റെ രക്ഷിതാക്കൾ പറയുന്നത് അവൻ നന്നായി പഠിച്ചുകൊണ്ടിരുന്നതാണ് ജാലൂറിൽ എന്ന്. കോട്ടയിൽ നിന്ന് 500 കിലോമീറ്റർ ദൂരെയുള്ള നഗരമാണ് ജാലൂർ. IIT അഡ്മിഷൻ എന്ന സ്വപ്നത്തിലാണ് രക്ഷിതാക്കൾ പുഷ്പേന്ദ്ര സിംഗിനെ കോട്ടയിൽ കൊണ്ടുവന്നത്. എത്ര ആഹ്ലാദവാനായിരുന്നു അവൻ. എന്നാൽ ക്ലാസ് തുടങ്ങി വെറും 7-ാമത്തെ ദിവസം ആ കുട്ടി ആത്മഹത്യ ചെയ്തു. July മാസത്തിൽ തന്നെ ആത്മഹത്യ ചെയ്ത മറ്റൊരു കുട്ടി, 17 വയസ്സ്, ബഹദൂർ സിംഗ്, ഉത്തർപ്രദേശിലെ രാംപൂരിൽ നിന്ന് വന്നതാണ്. രക്ഷിതാക്കൾ പറയുന്നത് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാർക്ക് കുറയുന്നതിൻ്റെ പേരിൽ അവനെ ഹറാസ് ചെയ്യുകയും നിരന്തരം ഹറാസ് ചെയ്യുകയും മറ്റു കുട്ടികളുടെ മുന്നിൽ അപമാനിക്കുകയും ക്ലാസ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നാണ്. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് IIT അഡ്മിഷൻ എന്ന വലിയ സ്വപ്നം രക്ഷിതാക്കൾ സ്വയം കൊണ്ടു നടന്ന് ആ സ്വപ്നത്തിനെ വളർത്തിയിട്ട് ആ വളർന്ന സ്വപ്നത്തെ കുഞ്ഞുങ്ങളിൽ കുത്തിവെച്ചിട്ട് കൗമാരപ്രായത്തിൽ തന്നെ അപരിചിത നഗരങ്ങളിലെ ആ പരിഷ്കൃത സമ്മർദ്ദ കേന്ദ്രങ്ങളിൽ, ഇവയൊക്കെ പ്രവേശന പരീക്ഷ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ്, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഈ കുട്ടികളെ കൊണ്ട് തള്ളുകയാണ്. നീന്തറിയാതെ നിലയില്ലാത്ത കയങ്ങളിലേക്ക് താഴുന്നു എന്ന് ഒരൊറ്റ മാർക്ക് ലിസ്റ്റിൽ മാർക്ക് കുറയുമ്പോൾ അവർക്ക് തോന്നിപ്പോവുകയാണ്. അതാണ് അവിടുത്തെ സമ്മർദ്ദം. ഒരു ദിവസം മാനസികമായി തളർന്നാൽ അടുത്ത ദിവസം നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊപ്പം പിന്നെ ഓടിയെത്താൻ കഴിയില്ല. അതാണ് ഈ അതിസമ്മർദ്ദ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ശിക്ഷാവിധിയുടെ ഒരു കുഴപ്പം. ഒരിക്കൽ പിന്നിൽ പോയാൽ പിന്നെ ഓടിയെത്താൻ കഴിയില്ല. എനിക്ക് ചോദിക്കാനുള്ളത് രക്ഷിതാക്കളോടാണ്. നിങ്ങൾ അണുകുടുംബത്തിലാണ് ഇപ്പോൾ. അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റം എന്നത് നിങ്ങൾ മാത്രമാണ്. ആ സപ്പോർട്ട് സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് IIT അഡ്മിഷൻ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അഡ്മിഷൻ എന്ന ചെറിയ വാതിലിലൂടെ കയറുവാൻ ലക്ഷക്കണക്കിന് കുട്ടികളെ ബലിപ്പുരയിലേക്ക് നമ്മൾ തള്ളിവിടുന്നത്, മനുഷ്യവിരുദ്ധമായ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ തള്ളിവിടുന്നത് കൗമാരപ്രായക്കാരെ. ഈ കുട്ടികളുടെ ആത്മഹത്യാ പ്രവണതയും കോട്ടയിൽ ഒരു ബിസിനസ് താൽപ്പര്യമായി മാറിക്കഴിഞ്ഞു. ആത്മഹത്യ ചെയ്യുവാൻ പ്രവണത കാണിക്കുന്ന കുട്ടികൾ കൂടുംതോറും ഈ വ്യവസായം സന്തോഷിക്കുകയാണ്. നാം പ്രതീക്ഷിക്കുന്നതുപോലെ സങ്കടപ്പെടുകയല്ല. നൂറുകണക്കിന് മാനസിക രോഗ ഡോക്ടർമാർ, സൈക്കോളജിസ്റ്റുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ നിയന്ത്രണത്തിലും പുറത്തും കോട്ടയിൽ ഉണ്ടായിക്കഴിഞ്ഞു. എന്തൊരു കഷ്ടമാണിത്! ക്ലാസ്സിൽ തലകുമ്പിട്ടിരുന്ന് വിതുമ്പുന്ന ഒരു കുഞ്ഞിനെ കണ്ടാൽ, ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് തലകുമ്പിട്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ ക്ലാസ് മുറിയിൽ കണ്ടാൽ, മറ്റ് ക്ലാസ്സുകൾ മുഴുവൻ പിരിച്ചുവിട്ടിട്ട് ആ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കുകയല്ലേ ഒരു സമൂഹം ചെയ്യേണ്ടത്? പകരം അവനെ തൂങ്ങി മരിക്കുവാൻ ഹോസ്റ്റലിലേക്ക് വിട്ടിട്ട് മറ്റുള്ള കുട്ടികളെ പ്രവേശന പരീക്ഷയ്ക്ക് പഠിപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? ആ കുഞ്ഞനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം പ്രവേശന പരീക്ഷാ ഭ്രാന്തിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ ആ കുഞ്ഞിൻ്റെ പ്രശ്നമല്ല എന്ന് ഇനി എന്നാണ് രക്ഷിതാക്കളും കോച്ചിങ് സെൻ്ററുകളും സർക്കാരും മനസ്സിലാക്കാൻ പോകുന്നത്? കഴിഞ്ഞ മെയ് മാസത്തിൽ സ്വന്തം മുറിയിൽ തൂങ്ങി മരിച്ച ഒരു 16-കാരൻ്റെ കാര്യം കേൾക്കൂ. ഹൃദയം തകർന്നാണ് ഞാനിത് പറയുന്നത്. അമ്മ പറയുന്നത് ഒരു ഡോക്ടറാകാനാണ് ഞങ്ങൾ അവനെ കോട്ടയിൽ വിട്ടത് എന്നാണ്. 45 ദിവസങ്ങൾക്കകം അവൻ്റെ മൃതശരീരം വീട്ടിലെത്തി. അമ്മ പറഞ്ഞു, സ്കൂളിൽ പോകുമ്പോൾ അവൻ്റെ കഴുത്തിന് വേദന വരാതിരിക്കുവാൻ വേണ്ടി എത്ര സൂക്ഷിച്ചാണ് ഞാൻ ടൈ കെട്ടിക്കൊടുത്തിരുന്നത് എന്ന്. ആ കഴുത്തിലൊരു കറുത്ത പാടുമായി അവൻ്റെ ജീവനറ്റ ശരീരമാണ് കോട്ടയിൽ നിന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നത് എന്ന് ആ അമ്മ പറയുന്നു. എന്തൊരു കഷ്ടമാണിത്! അവനിങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ അറിഞ്ഞതേയില്ല. പാവം, അവൻ പറയാഞ്ഞത് രക്ഷിതാക്കൾക്ക് വേദന തോന്നേണ്ട എന്ന് കരുതിയാകാം. കോട്ടയിൽ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുന്ന, അടുത്ത മുറികളിൽ താമസിക്കുന്ന ആർക്കും മനസ്സിലായില്ല ഈ സഹപാഠി ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന്. അതെങ്ങനെ സാധിക്കും? ഉറങ്ങാൻ പോലും സമയമില്ലാത്ത വിധം ഗൃഹപാഠങ്ങളും എല്ലാ ദിവസവും പരീക്ഷകളും മാർക്ക് കുറഞ്ഞാൽ അപമാനങ്ങളും. ഒരോട്ടമാണ്, കൂടെ ഓടുന്നവരെ നോക്കുവാൻ ആരെങ്കിലും ഇടയ്ക്ക് വീണുപോയോ, ആരെങ്കിലും ഇടയ്ക്ക് മുടന്തുന്നുണ്ടോ എന്ന് നോക്കുവാൻ കഴിയാത്ത വിധമുള്ള ഒരു ഓട്ടപ്പന്തയമാണ് നടക്കുന്നത്. തികച്ചും മനുഷ്യത്വ വിരുദ്ധമായ ഒരു മത്സര മാതൃകയിലേക്ക് കുഞ്ഞുങ്ങളെ തള്ളുവാൻ നമ്മുടെ അണുകുടുംബങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എല്ലാവരും ഒരു നിമിഷം ആലോചിക്കേണ്ടതാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നാട്ടിൻ പുറത്ത്, ചെറിയൊരു നഗരത്തിൽ, കേരളത്തിലെ ഏതെങ്കിലും ഒരു നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ ചെറിയൊരു നഗരത്തിൽ ഒരു കുട്ടി ക്ലാസ്സിൽ ഒന്നാമതായാൽ ആ നിമിഷം രക്ഷിതാക്കൾ സ്വപ്നം കാണുവാൻ തുടങ്ങുകയാണ്. ആ സ്വപ്നത്തിൻ്റെ ഭാരം കൗമാര മനസ്സിൻ്റെ മേൽ കെട്ടിവയ്ക്കുകയാണ്. ആ കുട്ടി മത്സരത്തിൻ്റെ നിർദ്ദയഭൂമിയായ കോച്ചിങ് സെൻ്ററുകളിൽ ചെല്ലുമ്പോൾ തിരിച്ചറിയുകയാണ് തനിക്ക് ഈ ഭാരം താങ്ങാൻ കഴിയില്ല എന്ന്. രക്ഷിതാക്കളുടെ സ്വപ്നം ഒരു ഭാഗത്ത്, നിതാന്ത പരീക്ഷകളുടെ നരകാഗ്നി മറുഭാഗത്ത്, അത് നൽകുന്ന അപമാനങ്ങളും മറുഭാഗത്ത്. കുഞ്ഞുങ്ങൾ തകർന്നു പോവുകയാണ്. ഒരു മുഴം കയറിൽ അവർ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഉത്തർപ്രദേശിലെ ഖുജറയിൽ നിന്നും വന്ന കുട്ടിയായിരുന്നു ഉമേഷ്. ഖുജറയിലെ പ്രാദേശിക സ്കൂളിൽ പഠിക്കുമ്പോൾ അവൻ ഖുജറയിലെ ഒന്നാമനായ വിദ്യാർത്ഥിയായിരുന്നു. അമ്മ അവനെ ഹോസ്റ്റലിലേക്ക് വിളിച്ചു. ഉമേഷ്, എന്താണ് നിന്റെ പ്രശ്നം? ഞങ്ങൾ 15,000 രൂപ മാസ ഫീസായി ഹോസ്റ്റലിൽ നൽകുന്നുണ്ട്. അവർ നിനക്ക് ഭക്ഷണം മുറക്കി തരുന്നുണ്ട്. അവർ നിന്റെ തുണി നനച്ച് തരുന്നുണ്ട്. എല്ലാം അവർ തന്നെ ചെയ്യുന്നുണ്ട്. നിനക്ക് വെറുതെ ഇരുന്ന് പഠിച്ചാൽ മാത്രം പോരെ. ആ അമ്മയും അച്ഛനും ഫോണിൽ അവനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഫോണിൻ്റെ മറുവശത്ത് നിശബ്ദതയായിരുന്നു. അമ്മയുമായുള്ള ഫോൺ സംസാരം അവസാനിപ്പിച്ചതിന് ശേഷം അവൻ തൂങ്ങി മരിച്ചു. ബീഹാറിലെ റോത്താസിൽ നിന്നു വന്ന നിശാന്ത് 1 കൊല്ലം കോട്ടയിൽ പഠിച്ചു. തൂങ്ങി മരിക്കുന്നതിന് മുൻപ് മേശപ്പുറത്ത് അവനൊരു കത്തെഴുതി വെച്ചിരുന്നു. മമ്മി, പപ്പ, എനിക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, പക്ഷേ എന്നെക്കൊണ്ടാകുന്നില്ല, എനിക്ക് സാധിച്ചില്ല, എനിക്ക് മാപ്പ് നൽകൂ. ഈ പോഡ്കാസ്റ്റ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ കൂടുതൽ പറയുവാനുള്ള ത്രാണി എനിക്കില്ല. നമ്മുടെ സമൂഹവും അണുകുടുംബങ്ങളും എത്തിയിരിക്കുന്ന ദുരന്തത്തിൻ്റെ നാൽക്കവലയിലേക്കുള്ള ദിശാസൂചിയായിട്ടാണ് കോട്ടയിലെ ആത്മഹത്യകളെ നാം കാണേണ്ടത്. കുഞ്ഞുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുവാൻ നമുക്ക് നേരത്തെ കഴിയണം. അവർ തളരുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. 17,000 കുട്ടികൾക്ക് IIT പ്രവേശനം കിട്ടുന്നതിനേക്കാൾ എത്രയോ വലുതാണ് 2023 19 ആത്മഹത്യകൾ എന്ന് നാം മനസ്സിലാക്കണം. ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. ഖേദപൂർവം, S. ഗോപാലകൃഷ്ണൻ.